ശിവരാത്രി എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കഥകൾ കിട്ടി. ആ കഥകളിൽ ഒന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശിവരാത്രി ശിവപാർവതിമാരുടെ വിവാഹം ആഘോഷിക്കുന്നതാണ് എന്ന് ഞാനൊരു കഥ കേട്ടു. ആ കഥയാണ് പറയാൻ പോകുന്നത്. ദക്ഷ പ്രജാപതിയുടെ 10 പെൺമക്കളിൽ ഏറ്റവും ഇളയ മകളായിരുന്നു സതി. ഈ സതി വിവാഹം കഴിച്ചത് പരമശിവനെയാണ്. സതിക്ക് പരമശിവനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദക്ഷന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം വിവാഹം നടത്തിക്കൊടുത്തു. പക്ഷേ വിവാഹശേഷം ദക്ഷൻ ശിവനെ ഗൗനിച്ചതേയില്ല. ശിവഭഗവാനോട് ദക്ഷന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മൃഗത്തോലാണ് ധരിക്കുന്നത്, ദേഹത്ത് ചുടല ഭസ്മം പൂശിയിരിക്കുന്നുണ്ട്, കഴുത്തിലൊരു പാമ്പുണ്ട്, നാഗമുണ്ട്, ജട പിടിച്ച മുടിയാണ്. ഇതൊന്നും ദക്ഷന് തീരെ രസിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തുന്നുണ്ട് എന്ന് സതി അറിഞ്ഞു. സതി വിചാരിച്ചു ദക്ഷൻ വന്ന് വിളിക്കുമായിരിക്കും യാഗത്തിന് ചെല്ലാം എന്ന്. പക്ഷേ ദക്ഷൻ മറ്റെല്ലാവരെയും വിളിച്ചിട്ടും സതിയെ വിളിച്ചില്ല. ദേവകളെല്ലാവരും യാഗത്തിന് പോകുന്നത് സതി കണ്ടു. അപ്പോൾ സതി പരമശിവനോട് പറഞ്ഞു, എനിക്കും യാഗത്തിന് പോകണം. പരമശിവൻ പറഞ്ഞു, നമ്മളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ സതി പറഞ്ഞു, എൻ്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങല്ലേ, അതിന് പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എൻ്റെ പിതാവ് എന്നെ വിളിക്കാതിരുന്നത്. എന്തായാലും എനിക്ക് യാഗത്തിന് പോയേ പറ്റൂ. സതിയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ പരമശിവൻ സതിയെ യാഗത്തിന് പോകാൻ അനുവദിച്ചു. കൂടെ തൻ്റെ ഭൂതഗണങ്ങളെ വിടുകയും ചെയ്തു. അദ്ദേഹം യാഗത്തിന് പോയില്ല. എന്നാൽ തൻ്റെ പിതാവിൻ്റെ അടുത്ത് യാഗത്തിന് ചെന്നപ്പോൾ സതിക്ക് വളരെയധികം അപമാനം നേരിട്ടു. കാരണം തൻ്റെ ജ്യേഷ്ഠത്തിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും ഒക്കെ തൻ്റെ പിതാവ് വളരെ ആദരവോടെ സ്വീകരിക്കുന്നതും മറ്റുള്ള അതിഥികളെല്ലാം പരിചയപ്പെടുത്തുന്നതും ഒക്കെ സതി കണ്ടു. പക്ഷേ സതിയെ അദ്ദേഹം ഗൗനിച്ചതുകൂടിയില്ല. ക്ഷണിക്കാതെ എത്തിയൊരു അതിഥിയാണ് താൻ എന്ന് സതിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ യാഗത്തിന് വന്നിട്ട് അപമാനിതയായിട്ട് തിരിച്ചു ചെല്ലാൻ സതിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് സതി ആ യാഗാഗ്നിയിൽ ചാടി മരിച്ചു കളഞ്ഞു. ഇത് കണ്ട ശിവൻ്റെ പാർഷദന്മാർ ഭൂതഗണങ്ങൾ ദക്ഷനോട് യുദ്ധത്തിന് ചെന്നെങ്കിലും അവരെ എല്ലാവരെയും ദക്ഷൻ്റെ സൈന്യം തോൽപ്പിച്ച് ഓടിച്ചു. ഭൂതഗണങ്ങൾ പരമശിവനോട് ചെന്ന് വളരെ മടിച്ച് മടിച്ച കാര്യം പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട പത്നി അപമാനം സഹിക്ക വയ്യാതെ അഗ്നിയിൽ ചാടി മരിച്ച വിവരം അറിഞ്ഞ ശിവഭഗവാൻ കോപാകുലനായി. അദ്ദേഹം തൻ്റെ തലയിലെ ജട പറിച്ച് നിലത്തടിച്ചു. ആ ജടയിൽ നിന്ന് രണ്ടു പേരുണ്ടായി വന്നു, വീരഭദ്രനും രുദ്രകാളിയും. രുദ്രകാളി ദേഷ്യത്തോടെ യാഗഭൂമിയിലേക്ക് കടന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തച്ചുകൊന്നു. ദക്ഷനെയും വെറുതെ വിട്ടില്ല. ദക്ഷനെയും അപ്പോൾ തന്നെ രുദ്രകാളി വധിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ദേവന്മാരെല്ലാവരും കൂടി ഓടി വന്ന് ശിവന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. തങ്ങളെ കൊന്നുകളയരുതേ എന്ന് അപേക്ഷിച്ചു. തൻ്റെ പത്നിയെ നഷ്ടപ്പെട്ട് കോപവും സങ്കടവും സഹിക്കാൻ വയ്യാതിരുന്ന ശിവഭഗവാൻ യാഗശാലയിലേക്ക് ചെന്നു. തൻ്റെ പ്രിയ പത്നിയുടെ ശരീരം എടുത്തുകൊണ്ട് ലോകമെമ്പാടും വിലപിച്ചുകൊണ്ട് നടന്നു. ദേവഗണങ്ങളും മുനിമാരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുഃഖം കുറഞ്ഞതേയില്ല. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അദ്ദേഹം ഒന്ന് തണുത്തു. ദക്ഷനെ വീണ്ടും ജീവിപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ദക്ഷൻ്റെ തല വെട്ടിക്കളഞ്ഞതിനാൽ ഒരാടിൻ്റെ തലയാണ് ദക്ഷൻ്റെ തലയിൽ പിന്നീട് വെച്ച് പിടിപ്പിച്ചത്. എന്തായാലും അതിനുശേഷം ദക്ഷൻ ശിവൻ്റെ ഒരു വലിയ ഭക്തനായി തീർന്നു. ആത്മാഹൂതി ചെയ്ത സതി പിന്നീട് വീണ്ടും ജന്മമെടുത്ത് ശിവഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തും എന്ന് ദേവന്മാർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തെങ്കിലും ദുഃഖം സഹിക്കാൻ വയ്യാതെ ശിവഭഗവാൻ തപസ്സിനായിട്ട് കൈലാസത്തിലേക്ക് പോയി. അതിശക്തമായി തപസ്സിലേർപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൈലാസത്തിൽ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ സമയത്ത് താരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. വളരെ ദുഷ്ടനായ ഒരു അസുരൻ. ദേവന്മാരെയെല്ലാം തോൽപ്പിച്ച് സകല ചരാചരങ്ങളെയും ഉപദ്രവിച്ച് ലോകം മുഴുവൻ മതിച്ചു നടക്കുകയായിരുന്നു ഈ താരകാസുരൻ. താരകാസുരനെ കൊല്ലാൻ മറ്റൊരു ഉപായവും ദേവന്മാർ കണ്ടില്ല. അവർ ബ്രഹ്മാവിനോട് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശിവഭഗവാന്റെ പുത്രനായിട്ട് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവന് മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ സതി മരിച്ചുപോയി. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുമില്ല. പിന്നീട് എങ്ങനെ ഒരു മകനുണ്ടാവും? എങ്ങനെയെങ്കിലും ശിവഭഗവാനെ ഒന്ന് വിവാഹം കഴിപ്പിക്കണം എന്ന് ദേവന്മാരെല്ലാവരും കൂടി ആഗ്രഹിച്ചു. അവർ മഹാദേവിയെ തപസ് ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ടു. താന് ഹിമവാന്റെ മകളായിട്ട് ജനിച്ചു കൊള്ളാമെന്ന് ദേവി ദേവന്മാർക്ക് വാക്കുകൊടുത്തു. അങ്ങനെ സതീദേവി ഹിമവാന്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രസൂതിയുടെയും മകളായിട്ട് ഹിമാലയത്തിൽ ജനിച്ചു. വളരെ സുന്ദരിയായ കുട്ടിയായിരുന്നു പാർവതി. പക്ഷേ കുട്ടിക്കാലം മുതലേ പാർവതി ഒരു വലിയ ശിവഭക്തയായിരുന്നു. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനോ പൂക്കൾ പറിക്കാനോ ഒരുങ്ങാനോ ഒന്നും പാർവതി പോകാറില്ല. സദാസമയവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുട്ടിക്കാലം മുതലേ ശിവഭഗവാൻ എന്നൊരു ചിന്തയല്ലാതെ മറ്റൊന്നും പാർവതിക്കുണ്ടായിരുന്നില്ല. മുതിർന്നപ്പോൾ ഒരുപാട് രാജകുമാരന്മാർ പാർവതിക്ക് വിവാഹം ആലോചിച്ച് വന്നെങ്കിലും പാർവതി ഒരു വിവാഹത്തിനും താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇത് ഹിമവാനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വളരെയധികം വിഷമിപ്പിച്ചു. അവർ തങ്ങളുടെ മകളെ വിളിച്ചിട്ട് എന്താണ് വിവാഹത്തിനൊന്നും സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു, എനിക്ക് മറ്റാരെയും വിവാഹം കഴിക്കേണ്ട, എൻ്റെ മനസ്സിൽ ഒരേ ഒരാളെ ഉള്ളൂ, അത് ശിവഭഗവാനാണ്. എനിക്ക് അദ്ദേഹത്തെ മാത്രം വിവാഹം കഴിച്ചാൽ മതി. തൻ്റെ മകളെ ശിവഭഗവാന് കൊടുക്കുന്നതിൽ ഹിമവാന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സതീദേവിയുടെ മരണശേഷം തപസ് ചെയ്യുന്ന, മറ്റാരെയും കാണാൻ കൂട്ടാക്കാത്ത, എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ശിവഭഗവാനോട് ചെന്ന് എങ്ങനെ വിവാഹം ആലോചിക്കും എന്ന് അദ്ദേഹത്തിന് പേടി തോന്നി. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് ചെന്നു. ആ സമയത്ത് ശിവഭഗവാൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. തൻ്റെ അതിസുന്ദരിയായ മകളുമായിട്ട് ഹിമവാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പോയി നിന്നു. ഒരുപാട് നേരം നിന്നിട്ടാണ് അദ്ദേഹം ഒന്ന് കണ്ണു തുറന്നത് തന്നെ. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹിമവാനെയും മകളെയും അദ്ദേഹം കണ്ടു. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. മകൾക്ക് വിവാഹം ആലോചിച്ച് വന്നതാണ് എന്ന് പറയാൻ പേടിയായതിനാൽ ഹിമവാൻ പറഞ്ഞു, ഇത് എൻ്റെ മകളാണ്, ഇവളുടെ പേര് പാർവതി എന്നാണ്. ഇവൾ അങ്ങയുടെ ഒരു പരമഭക്തയാണ്. അങ്ങയെ സേവിച്ചുകൊണ്ട് കൈലാസത്തിൽ കഴിയണം എന്നാണ് അവളുടെ ആഗ്രഹം. അത് നിവർത്തിക്കാനായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നാണ്. ശിവഭഗവാൻ ഇതൊരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഹിമവാൻ മകളെ കൈലാസത്തിലാക്കിയിട്ട് തിരിച്ചുപോയി. പാർവതി അന്ന് മുതൽ കൈലാസത്തിൽ താമസമായി. ഭഗവാന് പൂജയ്ക്ക് വേണ്ട പൂക്കൾ ശേഖരിക്കുക, പൂജാ സാമാനങ്ങൾ ഒരുക്കിക്കൊടുക്കുക, അദ്ദേഹത്തിന് വേണ്ട സേവ ചെയ്യുക, അങ്ങനെ പാർവതി കൈലാസത്തിൽ ജീവിച്ചു. ശിവഭഗവാൻ പാർവതിയെ ഒന്ന് നോക്കിയത് പോലുമില്ല. വർഷങ്ങൾ കടന്നുപോയി. താരകാസുരൻ്റെ ശല്യം കാരണം ദേവന്മാർക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായി. ശിവഭഗവാനാണെങ്കിൽ പാർവതി വിവാഹം കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നതുമില്ല. അവരെല്ലാവരും കൂടി കാമദേവൻ്റെ അടുത്തെത്തി. കാമദേവനാണ് ആൾക്കാരുടെ ഉള്ളിൽ സ്നേഹം ജനിപ്പിക്കുന്നത്. കാമദേവൻ്റെ കയ്യിൽ പൂവമ്പുണ്ട്. ആ അമ്പുകൊണ്ട് അദ്ദേഹം എയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ ഉള്ളിൽ സ്നേഹം ജനിക്കും. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് കാമദേവനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ശിവഭഗവാന്റെ ഉള്ളിൽ പാർവതി ദേവിയോട് സ്നേഹം ഉണ്ടാക്കണം. കാമദേവൻ പറഞ്ഞു, സാധാരണ മനുഷ്യരോടോ സാധാരണ ദേവന്മാരോടോ അല്ലല്ലോ ഞാൻ പൂവം പെയ്യേണ്ടത്. സാക്ഷാൽ ശിവഭഗവാനോടാണ് എനിക്ക് പേടിയുണ്ട്. സതീദേവിയുടെ മരണശേഷം അദ്ദേഹം കഠിന തപസ്സിലാണ്. ആ തപസ്സിന് മുടക്കം വരുന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്നെ ശാപിക്കും. ഞാനില്ലാതായതോടെ ഭൂമിയിൽ സ്നേഹമില്ലാതാകും, ജീവൻ ഇല്ലാതാകും. ദേവന്മാർ പറഞ്ഞു, അങ്ങനൊന്നും പേടിക്കേണ്ട, എങ്ങനെയെങ്കിലും നീ ചെന്ന് ഇക്കാര്യം നടത്തിത്തരണം. പാർവതി ദേവിയെ ഭഗവാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ അവർക്കൊരു കുട്ടി ഉണ്ടാകുകയും ആ കുട്ടി താരകാസുരനെ വധിക്കുകയും ചെയ്യുകയുള്ളൂ. അവസാന ദേവന്മാരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ കാമദേവൻ ശിവഭഗവാനെ കാണാൻ പോകാമെന്നേറ്റു. കാമദേവൻ്റെ ഭാര്യയാണ് രതീദേവി. രതീദേവിയോട് കാമദേവൻ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ രതീദേവിക്കും വലിയ പേടിയായി. ശിവഭഗവാനോട് കളിക്കാൻ പോകണ്ട എന്ന് രതീദേവിയും പറഞ്ഞെങ്കിലും ദേവന്മാരോട് വാക്കുകൊടുത്തു പോയതിനാൽ കാമദേവൻ ശിവനെ കാണാൻ പോവുക തന്നെ ചെയ്തു. കരിമ്പുകൊണ്ടുള്ള തൻ്റെ വില്ലും കൊണ്ടാണ് കാമദേവൻ ശിവഭഗവാനെ കാണാൻ പോയത്. എന്നിട്ട് കൈലാസത്തിൽ മറിഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നേരെ പൂവം പെയ്തു. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ സുന്ദരിയായ പാർവതി നിൽക്കുന്നത് കണ്ടു. വർഷങ്ങളായിട്ട് പാർവതി അവിടെ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവരെ എന്തുകൊണ്ടാണ് ഇവളെ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് ഭഗവാൻ തോന്നി. പാർവതി ദേവിയുടെ സൗന്ദര്യം അപ്പോഴാണ് ശിവഭഗവാൻ ശ്രദ്ധിച്ചത്. പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം തോന്നി. ഇത്ര കാലവും തൻ്റെ മനസ്സിലുണ്ടാകാതിരുന്ന ഇത്തരം വികാരങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലുണ്ടായത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹത്തിൻ്റെ താപശക്തി കൊണ്ട് തന്നെ തന്നെ കാമദേവൻ അമ്പ ചെയ്തതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. കോപത്തോടെ അദ്ദേഹം തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ നോക്കിയപ്പോൾ കാമദേവൻ ദഹിച്ച് ഭസ്മമായിപ്പോയി. ഭൂമിയിൽ സ്നേഹമില്ലാതായിപ്പോയി. അതിനുശേഷം രോഷാകുലനായ അദ്ദേഹം പാർവതി ദേവിയോട് ദേഷ്യപ്പെടുകയും ചെയ്തു. അതോടെ പാർവതി ദേവി കൈലാസം വിട്ടിറങ്ങി. ഇദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരുന്നാൽ മാത്രം താൻ വിചാരിക്കുന്ന കാര്യം നടക്കുകയില്ല എന്ന് ദേവിക്ക് മനസ്സിലായി. ഈ സമയത്ത് അവിടെ എത്തിയ നാരദ മഹർഷി ദേവിയോട് കഠിന തപസ് അനുഷ്ഠിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇതേ സമയമാണ് തൻ്റെ ഭർത്താവ് മരിച്ചുപോയ രതിദേവി ദുഃഖിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. ശിവഭഗവാനോട് ചെന്ന് സങ്കടം പറയാൻ പേടിയായിട്ട് രതിദേവി പാർവതി ദേവിയോടാണ് തൻ്റെ ഭർത്താവ് മരിച്ചുപോയ സങ്കടം പറഞ്ഞ് കരഞ്ഞത്. എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു നൽകണം എന്ന് രതിദേവി പാർവതി ദേവിയോട് അപേക്ഷിച്ചു. താൻ എപ്പോഴെങ്കിലും ശിവഭഗവാനെ വിവാഹം കഴിക്കാൻ ഇടവരികയാണെങ്കിൽ കാമദേവനെ ജീവിപ്പിച്ചു കൊള്ളാം എന്ന് ദേവി രതിദേവിക്ക് വാക്കുകൊടുത്തു. അങ്ങനെ പാർവതി ദേവി തപസ് തുടങ്ങി. സാധാരണ തപസ്സായിരുന്നില്ല, കഠിന തപസ്. കാറ്റും മഴയും വെയിലും ഒന്നും വകവെക്കാതെ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ദേവി തപസ് തുടങ്ങി. തപശക്തി കൂടിക്കൂടി വന്നതോടെ തൻ്റെ ജന്മ ഉദ്ദേശം ദേവിക്ക് വെളിവായി വന്നു. താൻ സതീദേവിയുടെ പുനർജന്മമാണെന്നും തനിക്ക് ഭഗവാനോടു കൂടിയല്ലാതെ മറ്റൊരു ജീവിതം സാധ്യമല്ല എന്നും ദേവിക്ക് മനസ്സിലായി. അതോടെ തപസ് കൂടുതൽ കഠിനമായി. തപശക്തിയാൽ ഭൂമി മുഴുവൻ ചുട്ടു വിറച്ചു. ദേവകൾക്ക് ദേവലോകത്തിൽ ഇരിക്കപ്പുറതി ഇല്ലാതായി. തപശക്തിയുടെ ചൂട് അവിടെ വരെ എത്തി. പതുക്കെ പതുക്കെ ദേവി ഭക്ഷണവും ഉപേക്ഷിച്ചു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഠിന തപസ് അങ്ങനെ തുടർന്നു പോയി. ദേവിയുടെ കഠിന പ്രാർത്ഥനയുടെ അലകൾ ശിവഭഗവാന്റെ അടുത്തുപോലും എത്തി. തന്നെ വിവാഹം കഴിക്കാൻ മോഹിച്ച് ഇത്രകാലം ഒരു വൃത്തിയെപ്പോലെ തൻ്റെ ഒപ്പം വസിച്ചിരുന്നത് മറ്റാരുമല്ല, സതീദേവിയുടെ പുനർജന്മമാണ് എന്ന് ഭഗവാനും മനസ്സിലായി. ഭഗവാൻ ഒരു താപസൻ്റെ വേഷത്തിൽ പാർവതി ദേവിയെ പരീക്ഷിക്കാനെത്തി. എന്തിനാണ് ഇങ്ങനെ ജട പിടിച്ച് ഭസ്മം മാരി പൂശി നാഗവും ധരിച്ച് നടക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പാർവതി ദേവിയോട് ആ സന്യാസി ചോദിച്ചു. പാർവതി ദേവി ആ താപസനോട് കഠിനമായി ദേഷ്യപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ശിവഭഗവാനല്ലാതെ മറ്റൊരു പുരുഷനില്ല എന്നും താനാണ് ശിവൻ്റെ ശക്തിയെന്നും ദേവി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതോടെ ആ താപസൻ നിന്ന സ്ഥലത്ത് ശിവഭഗവാൻ പ്രത്യക്ഷനായി. അദ്ദേഹം പാർവതി ദേവിയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. പാർവതി ദേവി പറഞ്ഞു, എന്നോട് അങ്ങ് ഇങ്ങനെ സന്നദ്ധത അറിയിച്ചാൽ പോരാ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനോട് അങ്ങ് വിവാഹം ആലോചിക്കണം. ഇതും പറഞ്ഞ് പാർവതി ദേവി ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. പിന്നാലെ പോയ ശിവഭഗവാൻ ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്നപേക്ഷിച്ചു. ഹിമവാനാണെങ്കിൽ ഇത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ ആഘോഷമായിട്ട് ശിവപാർവതി പരിണയം നടന്നു. ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു കഥ. മറ്റൊരു കഥപ്രകാരം പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ കാളക്കൂട വിഷം ശിവഭഗവാൻ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കഴുത്തിലേറ്റു വാങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് എന്നും പറയുന്നുണ്ട്. ആ കഥ പിന്നീടൊരിക്കൽ പറഞ്ഞു തരാം. എന്തായാലും വിവാഹശേഷം പാർവതി പരമേശ്വരന്മാർക്കുണ്ടായ മകനാണ് കാർത്തികേയൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ. അദ്ദേഹം ദേവന്മാരുടെ സേനാധിപനായി യുദ്ധം ചെയ്ത് താരകാസുരനെ വധിച്ചു. എന്തായാലും ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.